2021 ജനുവരി 25 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മനുഷ്യശേഷി വിനിയോഗത്തിൻ്റെ സാധ്യതകൾ. മോഹൻ പരവൂർ തയ്യാറാക്കിയ ലേഖനം. സമഗ്ര മനുഷ്യശേഷി വിനിയോഗത്തിൽ അധിഷ്ഠിതമായി കാൽ നൂറ്റാണ്ടു മുമ്പ് രൂപപ്പെടുത്തിയ ബദൽ വികസന തന്ത്രമാണ് യൂണിഫൈഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. തകർച്ചകളെ നേരിടുന്ന ലോക സമ്പദ്ഘടനകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടമാകുമ്പോഴും എങ്ങനെ അതിജീവനം സാധ്യമാക്കാം എന്നതാണ് ഈ വികസന തന്ത്രത്തിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള കാലം ലോകമാകെ തന്നെ സമഗ്ര മനുഷ്യശേഷി വിനിയോഗവുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കും. സമഗ്ര മനുഷ്യശേഷി വിനിയോഗവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഇതിലൊന്ന് മനുഷ്യശക്തിയുടെ നാനാ ഉറവിടങ്ങളെ കണ്ടെത്തി വർഗീകരിക്കൽ ആണ്. മറ്റൊന്ന് ഇങ്ങനെ വർഗീകരിക്കപ്പെട്ട ഓരോ വിഭാഗങ്ങൾക്ക് ഇണങ്ങുന്നതും സാമൂഹ്യ മെച്ചങ്ങൾക്കിടയാക്കുന്നതുമായ കർമ്മമേഖലകൾ കണ്ടെത്തിയുള്ള ചുമതലയേൽപ്പിക്കലും. പ്രധാനമായും അഞ്ചിനം വർഗീകരണമാണ് ഇക്കാര്യത്തിൽ യൂണിഫൈഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി നൽകിയിട്ടുള്ളത്. സൈനികർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർ ചെയ്തവർ, തൊഴിൽ രഹിതർ, വിദ്യാർത്ഥികൾ എന്നിവരാണിവർ. ഇതിനോട് മറ്റു പലരെയും കൂട്ടിച്ചേർക്കാനാകുമെങ്കിലും സമഗ്ര മനുഷ്യശേഷിയുടെ അടിസ്ഥാന സ്രോതസ്സുകളായി ഈ അഞ്ച് വിഭാഗങ്ങളെ കാണാം. എന്താണ് ഇത്തരമൊരു വർഗീകരണത്തിൻ്റെ ആവശ്യകത? ഓരോരോ പ്രശ്നത്തിനുമുള്ള സന്നദ്ധ സേവകരെ കണ്ടെത്തുന്നതിനും ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായുള്ള സന്നദ്ധ സേവന ആസൂത്രണത്തിനും ഇത് പരമപ്രധാനമാണ്. അതിൻ്റെ അഭാവത്തിൽ സന്നദ്ധ സേവനത്തിന് അതിൻ്റെ യഥാർത്ഥ ശക്തി സൗന്ദര്യങ്ങളോടെ വെളിപ്പെടുത്താൻ കഴിയുകയുമില്ല. മനുഷ്യശേഷിയുടെ വിവിധ സ്രോതസ്സുകളെ തരംതിരിച്ചതുകൊണ്ട് മാത്രമാവില്ല. ഓരോ വിഭാഗത്തിനും ഏറ്റെടുക്കാവുന്ന കർമ്മ പരിപാടികൾ എന്തൊക്കെ എന്നതിനെ സംബന്ധിച്ചും വ്യക്തത ഉണ്ടാകണം. അതായത് മനുഷ്യവിഭവശേഷിയുടെ രജിസ്റ്റർ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ശ്രമം അർത്ഥപൂർണമാകണമെങ്കിൽ ശരിയായ ഒരു വികസന ദർശനം മുന്നിലുണ്ടാവണം. ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ കണക്കിലെടുക്കേണ്ടി വരിക. വേണ്ടത്ര മനുഷ്യശേഷി ലഭ്യമായാൽ പോലും അത് മുഴുവൻ വിനിയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടായാൽ പോലും സന്നദ്ധ സേവനത്തെ വ്യാപകമാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടാവാം. ഉദാഹരണത്തിന്, വ്യാപകമായ നിലയിലുള്ള കായികമായ സന്നദ്ധ സേവനം കൂലിവേലക്കാരുടെ തൊഴിലവസരങ്ങൾ ഹനിച്ചുവെന്ന് വരാം. അവരിൽ നിരവധി പേർക്ക് പല ദിവസങ്ങളിൽ ലഭിക്കുമായിരുന്ന തൊഴിലവസരങ്ങളാകും വ്യാപകമായ സന്നദ്ധ സേവനത്തിലൂടെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അപ്രത്യക്ഷമാവുക. തൊഴിലവസരങ്ങൾ ഭീകരമായി ചുരുങ്ങി വരുന്ന ഒരു കാലത്ത് ഇതെങ്ങനെ അനുവദിക്കാനാവും? ഇത്തരത്തിലുള്ളവയാണ് വെല്ലുവിളികൾ. ഇത്തരം വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ പാകത്തിൽ സമഗ്രവും തെളിമയാർന്നതും ആർക്കും ബോധ്യമാകുന്നതുമായ ഒരു വികസന ദർശനം ഉണ്ടായാൽ മാത്രമേ സന്നദ്ധ സേവനത്തെ പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അതിനെ ഒരു മഹാമോചന കർമ്മമേഖലയാക്കാൻ കഴിയൂ. ഇതെങ്ങനെ സാധിക്കും? തീർത്തും അർത്ഥവത്തായ സാമൂഹ്യക്ഷേമം കൈവരിക്കാനാവും വിധം വേണ്ട പുനഃസംഘടനകളാണ് മുഖ്യമായും വേണ്ടത്. ഇതിൻ്റെ പരമപ്രധാന തലമെന്നത് കാർഷിക മേഖലയിലെ ഭക്ഷ്യോൽപാദന ശ്രമങ്ങളിൽ നല്ലൊരു ഭാഗം പങ്കാളിത്ത അടിസ്ഥാനത്തിൽ സാമൂഹ്യവൽക്കരിച്ചുകൊണ്ടുള്ള പുനഃസംഘടനമാണ്. ഒപ്പം അവയുടെ ഉൽപാദന വിതരണ തലങ്ങൾ കമ്പോളരഹിതമാക്കുകയും വേണം. അങ്ങനെ ഈ ശ്രമങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പ്രധാനമായും ഉൽപാദനത്തിൽ പങ്കാളികളായവരുടെ സ്വന്തം ഉപയോഗത്തിനായി വീതിച്ചെടുക്കാം. അത് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ മാത്രം വിപണിയിൽ വിറ്റ് കാശ് വീതം വയ്ക്കുകയും ആവാം. പോകെ പോകെ ആവശ്യ വസ്തുക്കളുടെ കാര്യത്തിൽ മാത്രമല്ല അവശ്യ സേവനങ്ങളുടെ മേഖലയിലേക്കും മനുഷ്യശേഷി വിനിയോഗത്തെ വ്യാപിപ്പിക്കാം. അതുവഴി കെടുതികളുടെ കാലത്ത് ഒരു അതിജീവന വ്യവസ്ഥ രൂപപ്പെടുത്താം. ജനകീയാസൂത്രണത്തിൽ വരേണ്ട മാറ്റങ്ങൾ സമഗ്ര മനുഷ്യശേഷി വിനിയോഗത്തിലൂടെയുള്ള മുന്നേറ്റങ്ങൾക്ക് പാകമായ ഒരവസ്ഥയിലാണ് കേരളം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മറുപേരായ ജനകീയാസൂത്രണ പ്രസ്ഥാനം ഇവിടെ രജത ജൂബിലിയിലേക്ക് കടക്കുമ്പോൾ വിശേഷിച്ചും ഇക്കാര്യത്തിൽ പുനരാലോചനകൾ ഉണ്ടാവേണ്ടതാണ്. നേട്ടങ്ങൾ ഇല്ലെന്നല്ല, പക്ഷേ കാൽ നൂറ്റാണ്ടുകൊണ്ട് കൈവരിക്കേണ്ടത് കൈവരിക്കാനായോ? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ജനശേഷി വിനിയോഗത്തിൻ്റെ ഉജ്ജ്വല തലങ്ങളിലൂടെ കടന്നുപോകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഇതിൽ ഉൾച്ചേർത്തിരിക്കേണ്ട ഒന്നായിരുന്നു സമഗ്ര മനുഷ്യശേഷി വിനിയോഗവും പുത്തൻ പരീക്ഷണങ്ങളും. സമഗ്ര മനുഷ്യശേഷി വിനിയോഗത്തെ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടാണെങ്കിലും ആ പ്രസ്ഥാനത്തെ കഴിയും പോലെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും തുടക്കം കുറിക്കപ്പെടട്ടെ. അതിനു മുന്നോടിയായി ഭക്ഷ്യോൽപാദന മേഖല പങ്കാളിത്താടിസ്ഥാനത്തിൽ സാമൂഹ്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത മറക്കരുത്. അതുപക്ഷേ തുടക്കത്തിൽ വലിയ നിയമനിർമ്മാണത്തിലൂടെയൊന്നും സാധിക്കേണ്ട കാര്യമല്ല. ആദ്യം കൊച്ചു കൊച്ചു മാതൃകകൾ അവിടവിടെ ഉണ്ടാവട്ടെ. ഒരു സ്ഥലത്ത് ഒട്ടേറെ പേർ കൃഷിക്കായി താല്പര്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എന്നതുപോലുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കാണാൻ ശ്രമിക്കട്ടെ. അപ്പോൾ പാഠവ്യവസ്ഥിതിയുടെ കൊച്ചു വൃത്തത്തിനപ്പുറം കടക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമാവും. ഈ ഒരു ബോധ്യത്തിൽ നിന്നുമാണ് നാം യാത്ര തിരിക്കേണ്ടത്. ആ യാത്ര ശരിയായ ദിശയിലുള്ളതാണെങ്കിൽ ചെന്നെത്തുക സമഗ്ര ജനശക്തി വിനിയോഗത്തിൻ്റെ മഹാശാസ്ത്രത്തിലേക്കും അതിൻ്റെ പ്രയോഗവൽക്കരണ ശ്രമങ്ങളിലേക്കുമായിരിക്കും. അത് പിന്നെ ആരും മുൻകൈയെടുക്കാതെ തന്നെ സംസ്ഥാനമാകെ പടർന്നു കയറിക്കൊള്ളും. ഇനിയും തകർച്ചയിലേക്ക് കൂപ്പുകുത്താനിടയുള്ള സമ്പദ്ഘടനകളിൽ തൊഴിലില്ലായ്മ ഭീകരമായ ഒരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ സ്ഥായിയായ അതിജീവനം തെളിച്ചെടുക്കേണ്ടത് ഈ വഴിയിലൂടെയാണ്. അതിലൂടെ ഭക്ഷ്യസുരക്ഷ സുസ്ഥിരമായി ഉറപ്പാക്കാം. മറ്റു ഘട്ടങ്ങളിൽ ആവശ്യമെന്നു കണ്ടാൽ ജനശേഷി വിനിയോഗത്തിൻ്റെ അവശ്യ സേവന രംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാം. ഓർഗനൈസേഷൻ ഫോർ സയൻറ്റിഫിക് പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെൻറ്റ് പ്രസിഡൻ്റാണ് ലേഖകൻ. ഫോൺ നമ്പർ 9 9 6 1 4 5 4 3 8 6.